കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് എന്ന അസുഖത്തിനെതിരെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ഓസ്ട്രേലിയയിൽ കുറഞ്ഞത് 6 പേരിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സിഡ്നിയിൽ ഓബൺ ആശുപത്രിയിൽ ജനറൽ ഫിസിഷ്യനും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ ഷഹീർ അഹമ്മദ്. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ഡോക്ടർ ഷഹീർ അഹമ്മദ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
ഡോക്ടർ ഷഹീർ, മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി ഓസ്ട്രേലിയയിൽ കുറഞ്ഞത് 5 പേരിലെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചതായിട്ടാണല്ലോ റിപ്പോർട്ടുകൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു അസുഖമാണിത്? ഇത് എന്താണ് ഈ അസുഖം എന്നുള്ള കാര്യം ഒന്ന് ആദ്യം വിശദീകരിക്കാമോ?
കുരങ്ങുപനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചിക്കൻ പോക്സിന്റെ ഒരു മുതിർന്ന രൂപം എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി കടുത്ത രൂപം. ചിക്കൻ പോക്സിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, ചെറിയ വെള്ളപ്പൊക്കളെ പോലെ വന്ന് ഒരു 1-2 ആഴ്ച കൊണ്ട് മാറിപ്പോകുന്ന, നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയുന്ന അസുഖമാണ്. അത് അത്രയും പെട്ടെന്ന് പകരുന്നതാണെന്ന് അറിയാം. കോണ്ടാക്ട് ഉണ്ടായാൽ തന്നെ അത് താനെ മാറിപ്പോവാണ് പതിവ്. വളരെ കുറച്ച് പേർക്ക് അത് ലങ്സിനെയും ബ്രെയിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഉണ്ട്. അപ്പൊ ഈ മങ്കി പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും, കുറച്ചുകൂടി ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഫ്ലൂവും വൈറസും പിന്നെ കോവിഡ് വൈറസും പോലെ, ഫ്ലൂ വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവുമെങ്കിലും അത് പെട്ടെന്ന് മാറിപ്പോകും. കോവിഡ് നമുക്കറിയാലോ, അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ വാക്സിനൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ചിക്കൻ പോക്സിന്റെ കുറച്ചുകൂടി കടുത്ത, കുറച്ചുകൂടി കൂടുതൽ നിലനിൽക്കുന്ന ഒരു രോഗം എന്ന് വേണമെങ്കിൽ പറയാം. പനി ആദ്യമായിട്ടുണ്ടാകുന്ന പനി, ശക്തമായ മേലുവേദന, പിന്നെ ഈ കയലവീക്കം, ലിംഫഡിനോപ്പതി എന്ന് പറയും, നമ്മളെ തൊണ്ടയുടെയും കഴുത്തിന്റെ സൈഡിലും ഈ ലിംഫ് നോഡ്സ്, ലിംഫ് ഗ്ലാൻസ് വളരെ വരുന്നതിനാണ് കയലവീക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നിട്ട് ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിന്റെ ഉള്ളിൽ പിന്നെ ഈ റാഷ് വരും. ഈ റാഷ് വന്നു കഴിഞ്ഞാൽ സാധാരണ ചിക്കൻ പോക്സിന്റെ ചെറിയ ചെറിയ വെള്ളത്തിന്റെ പൊക്കളെ പോലെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി വലിയ, കുറച്ചുകൂടി പഴുപ്പൊക്കെ ഉള്ള, അതിന് ചുറ്റും ചുമപ്പൊക്കെ വരുന്ന എരിത്രീമാനൊക്കെ പറയുന്ന ആ ഒരു റാഷായിരിക്കും. ഇത് കുറച്ചും കൂടി വികൃതമായ രൂപത്തിലാണ് വരിക. നല്ല വേദനയും ചൊറിച്ചൊക്കെ ഉണ്ടാവും. പിന്നെ അത് മൊത്തം മാറി വരാൻ ഒരു ഏകദേശം 4 ആഴ്ച പിടിക്കും.
ഏതാണ് ഇതൊരു ബാക്ടീരിയ ആണോ വൈറസ് ആണോ, അക്കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. എങ്ങനെയാണ് ഇത് രോഗം വരുന്നതും അത് പടരുന്നതും?
വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് പണ്ടറിയാം സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ ഒരു വൈറസ് ഉണ്ടായിരുന്നു. അത് കുറെ ആൾക്കാരുടെ, നമുക്ക് അന്ന് ഇതിനെപ്പറ്റി അറിയാത്ത ഒരു കുറെ പേര് അത് വന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞ ആള് ഇതിനെക്കുറിച്ച് വൈറസ് ആണോ ബാക്ടീരിയ എന്നൊന്നും അറിയാതെ പാല് കറക്കുന്ന സ്ത്രീകളിൽ ഈ വസൂരി വന്നിട്ട് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ചപ്പോൾ അവർക്ക് കൗ പോക്സ് എന്ന് വെച്ചാൽ പശുപ്പനി വരുമായിരുന്നു. കയ്യിലൊക്കെ ഈ പാല് കറക്കുന്നവർക്ക് വരുന്നതായിരുന്നു അത്. കൗ പോക്സ് വന്നവരുടെ ശരീരത്തിൽ ദ്രാവകം എടുത്തിട്ട് ഈ എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞ ആൾ ഒരു ചെറിയ കുട്ടിക്ക് അത് കൊടുത്തിട്ട് ഈ കുട്ടിക്ക് പിന്നെ എത്ര തവണ വസൂരിക്ക് അല്ല രോഗത്തിന് ഫേസ് ചെയ്തിട്ടും കുട്ടിക്ക് ഈ ഇൻഫെക്ഷൻ വന്നില്ല എന്ന് കണ്ടുപിടിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ. അതിനുശേഷം ചുരുക്കി പറഞ്ഞാൽ ഇത് കുറെ ആൾക്കാരുടെ ജീവൻ എടുക്കുകയും വളരെ മാരകമായ രോഗമായി മാറുകയും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പഠനം എന്നറിയാതെ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് വാക്സിൻ റെഡിയായി. ഏകദേശം 1968 തോന്നുന്നു ലോകം സ്മോൾ പോക്സ് വിമുക്തമായി എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ സ്മോൾ പോക്സിന്റെ വൈറസിന്റെ കുടുംബവും അതിനെതിരായിട്ടുള്ള വാക്സിന്റെ കുടുംബവും, വാരിയോള വൈറസ് എന്ന് പറയും സ്മോൾ പോക്സിന്റെ വൈറസ്, അതിനെതിരായിട്ടുള്ള വാക്സിന്റെ വൈറസിന്റെ പേര് വാക്സീനിയ വൈറസ് എന്നാണ്. അതേ കുടുംബത്തിലാണ് ഇവർ ഈ സാധനം ഉള്ളത്. അപ്പൊ ഇത് കുരങ്ങുകളിലാണ് ആദ്യമായി കണ്ടത് 1950. പക്ഷെ ഈ രോഗം കണ്ടുപിടിച്ചത് 1970 ആദ്യമായിട്ട് ആഫ്രിക്കയിലുള്ള ചില രാജ്യങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഇടക്ക് ഒറ്റക്കും തെറ്റക്കും ഇടക്ക് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ വരും, അതിങ്ങനെ പോവും എന്നുള്ള അവസ്ഥയിലായിരുന്നു.
ഓസ്ട്രേലിയയിൽ ഇപ്പോൾ എത്രമാത്രം ഗുരുതരമാകുന്നതായിട്ടാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങൾക്ക് പുറമെ ഇത് പടരുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ?
നല്ലൊരു ചോദ്യമാണത്. ഇതിന്റെ ശരിക്കുള്ള ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയ 5 കേസായി ഇന്നലത്തോടുകൂടി. അധികവും എനിക്ക് തോന്നുന്ന 5 പേരും യൂറോപ്പിൽ നിന്ന് വന്നവരാണെന്നതാണ്. ഇതിന് May 13 യു കെയിലാണ് ആദ്യമായിട്ട് 3 കേസുകൾ ഒരേ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അവര്, എനിക്ക് തോന്നുന്നത് അവര് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് അവര് ആഫ്രിക്കയിൽ പോയതാണ്. ഇനി അല്ല, ആഫ്രിക്കയിൽ നിന്ന് വന്ന മൃഗങ്ങളുടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഈ അണ്ണാർക്കണ്ണൻ പോലെയുള്ള ഒരു മൃഗമുണ്ട്, പ്രേറി ഡോഗ്സ് എന്ന് പറയും. അതിന്റെ സെയിലിനാണോ വന്നതെന്ന് അറിയില്ല, അവിടെ വെച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവർ മൂന്ന് പേരെ കണ്ടുപിടിച്ചു. അതിന്റെ രണ്ടു ദിവസത്തിന് ശേഷം പിന്നെ ഒരു നാല് പേർക്കും കൂടി, ഈ കുടുംബമായിട്ട് ബന്ധമില്ല, നാല് പേർക്കും കൂടി, നാല് പുരുഷന്മാർ, അവര് മെൻ വു ഹാവ് സെക്സ് വിത്ത് മെൻ എന്ന് പറയുന്നത് ഗേ ആയിട്ടുള്ള ആ, അവർക്കും ഇത് കൺഫേം ആയി. അതിന്റെ ശേഷം ഇങ്ങനെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ഭയാനകമായ രീതിയിലല്ല ഇത് പടരുന്നത്. ഇതിപ്പോ ഫ്ലൂ പോലെയോ കോവിഡ് പോലെയോ ഒരാളെ കണ്ടാലോ ശേഖാൻഡ് കൊടുത്താലോ തുമ്മിയാലോ പകരുന്നതല്ല. ഒരു വ്യക്തിയുമായി നിരന്തരമായ സമ്പർക്കം മണിക്കൂറുകളോളം, രണ്ടോ മൂന്നോ മണിക്കൂറോളം അടുത്തിരുന്ന് കുറെ നേരം സംസാരിച്ച് അവരുടെ ചുമയിൽ നിന്നും ഇതൊക്കെ കുറെ നേരം പടർന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ റാഷുകൾ ഉണ്ടല്ലോ, ഈ കുമിളകൾ പോലെ വലുതായി വരുന്ന, ഇത് പൊട്ടിയിട്ട് അതിന്റെ ദ്രാവകം നമ്മളെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, അതിലോടുകൂടി വന്നാൽ മാത്രമേ പകരുള്ളൂ. അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്ട്, ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ഭയങ്കരമായ ക്ലോസ് കോണ്ടാക്ടിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ സാധ്യതയുണ്ട്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞത് 5 ദിവസം മുതൽ 10 ദിവസം വരെ, രണ്ട് ആഴ്ച വരെ പോവാം, ചിലപ്പോൾ 3 ആഴ്ച വരെയും ഇത് പോവാം. അപ്പൊ അങ്ങനെ യാദൃശ്ചികമായി കുറച്ചു നേരം കാണുന്നവർ നമുക്കിത് കിട്ടാൻ സാധ്യത കുറവാണ്.
ഈ രോഗം മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങു പനി ആണോ എന്നുള്ളത് എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്?
ഒന്ന്, ഇതിന്റെ ലക്ഷണം തന്നെയാണ്, ഇത് സാധാരണ ചിക്കൻ പോക്സ് പോലെയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് കുറച്ച് ചിക്കൻ പോക്സും സോസ്റ്റർ എന്ന് പറയും, ഹെർപ്പിസ് സോസ്റ്റർ, അത് ചിക്കൻ പോക്സിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം വരുന്ന ഒരു രോഗമാണ് സോസ്റ്റർ. രണ്ടും ഒരേ വൈറസ് ആണ്. അപ്പൊ ഈ വൈറസ് വരുന്നത് വെള്ളത്തിന്റെ കുമിള പോലുള്ള പൊക്കിളയായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ മങ്കി പോക്സ് വന്നു കഴിഞ്ഞാൽ നല്ല പനിയും ഇത് വന്ന് നാലാമത്തത് അഞ്ചാമത്തെ ഇത് വരുമ്പോ തന്നെ അതിന്റെ കൂടെ പഴുപ്പ് പോലെ ഉണ്ടാവും. പഴുപ്പ് ഈ ചിക്കൻ പോക്സിൽ വളരെ റയറായിട്ടുള്ളൂ. താനെ അത് ഉണങ്ങി ഡ്രൈ ആയി ചെറിയ ചൊറിച്ചിലൊക്കെ വന്ന് സ്കിന്ന് ഡ്രൈ ആയിട്ട് പോവാറാണ് പതിവ്. ചിക്കൻ പോക്സിന്റെ ഏകദേശം 2-3 ആഴ്ച എടുക്കും ക്ലിയർ ആവാൻ. പക്ഷെ ഇത് കുറച്ചും കൂടി വലിയ പൊക്കുള്ള, കുറച്ച് പഴുപ്പുള്ളത്, അതിന്റെ ചുറ്റും ചുമന്ന് വന്ന് നമ്മള് വെറുതെ ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേത് ചൊറിച്ചിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. ഡ്രൈ ആവുന്ന സമയത്ത് ഇത് ചെറിയൊരു ഇറിറ്റേഷൻ ഒക്കെ വരുമല്ലോ. പക്ഷെ ഇതിനങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി ചുവന്ന തരത്തിലാണ്. അത് നിങ്ങൾക്ക് മങ്കി പോക്സിന്റെ ഇമേജ് സെർച്ച് ചെയ്താൽ കുറെ ഇത് കാണാൻ പറ്റും. ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടല്ലോ, ഈ റാഷ് വരുന്നതിന് മുമ്പുള്ള 1-2 ആഴ്ച വരെയുള്ള ആ പീരീഡിലാണ് പടരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവർ, അവർക്ക് അവരുടെ വായിൽ കൂടിയോ അവരുടെ ദ്രാവകങ്ങളിൽ കൂടിയോ ഒക്കെ പടരാൻ സാധ്യതയുണ്ട്.
അപ്പോ ഇതില് ഇതൊരു ഗുരുതരം, എത്രമാത്രം ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണിത്?
ഇത് സംഭവം ഇങ്ങനെ പടരുന്നുണ്ടെങ്കിലും ഏകദേശം എത്രയായി, മെയ് 12 കഴിഞ്ഞിട്ട് ഇപ്പം 3 ആഴ്ചയായി. ആകെ ഓസ്ട്രേലിയയിൽ 5 കേസുകളേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലോക്ക്ഡൗൺ ഇല്ല, റെസ്ട്രിക്ഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ഇത് കോവിഡ് പോലെയോ ഫ്ലൂ പോലെയോ അങ്ങനെ പടരുന്ന ഒരു രോഗമല്ല. പിന്നെ ഒരാളുമായി ഇങ്ങനെ നിരന്തരമായ സമ്പർക്കമുണ്ടായി ഈ രോഗിയെ പരിചരിക്കുകയും നമ്മൾ യാതൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വൈറസ് ഡോസ് കിട്ടും, ഇൻഫെക്ഷൻ ഡോസ്, വൈറസിന്റെ എമൗണ്ട്. അങ്ങനെ കിട്ടുന്നവർക്ക് ഇത് വളരെ ഗുരുതരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ, അത് മരുന്ന് കഴിച്ചിട്ടോ ചികിത്സ കാരണമോ അല്ലെങ്കിൽ രോഗം കാരണമോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ അവർക്കായിരിക്കും ഇത് കുറച്ചുകൂടി ഗുരുതരമായി ബാധിക്കുന്നത്.
ഗുരുതരമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് എന്ത് തരം രോഗാവസ്ഥയിലേക്കാണ് പോകുന്നത്? അത് ആശുപത്രിയിൽ പോകേണ്ട കാര്യമുണ്ടോ? ചികിത്സ ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യമാണോ? കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാം.
ഇത് ബഹുഭൂരിപക്ഷം വൈറസ് ഇൽനെസ്സുകളും ജനങ്ങളെ ബാധിക്കുമ്പോൾ പലർക്കും അത് മൈൽഡ് ആയിട്ടാണ് വരുന്നത്. അവർ ചിലപ്പോൾ ഇത് അറിയ പോലും ഇല്ല. ഇത് നമുക്ക് കോവിഡിൽ നിന്നും ഫ്ലൂവിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കമ്പാരിസനാണ്, ഒരു ഉദാഹരണമാണ്. അപ്പോ സാധാരണക്കാർക്ക് വളരെ കുറച്ച് മാത്രം ഇൻഫെക്ഷൻ കിട്ടിയ വൈറസ് ലോഡ് കിട്ടിയ ആളാണെങ്കിൽ അതൊരു മൈൽഡ് ഇൽനെസ് ആയിട്ട് ചിലപ്പോൾ ചെറിയ 1-2 പൊക്കിൾ വന്ന് പോകുന്ന ഒരു അസുഖമായിരിക്കാം. ചിലർക്കെങ്കിലും ഇത് ശക്തിയായ ചുമയും ഛർദിയും വയറിളക്കവും അല്ലെങ്കിൽ ഭക്ഷണം വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള നല്ല വേദനയും ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് IV ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കേണ്ടി വരും. വളരെ റെയറായിട്ട് ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ICU ഇന്റൻസീവ് കെയർ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. നമ്മളൊരു പേടിക്കേണ്ട രോഗമല്ല, സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ്. ഇത് വന്നാൽ തന്നെയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാവുന്നത്.
ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സാ രീതി, എങ്ങനെയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ?
ഓസ്ട്രേലിയയിൽ ഈ സ്മോൾ പോക്സിന് ഉപയോഗിച്ചിരുന്ന ചില ആന്റിവൈറൽ ഏജൻസികളുണ്ട്. അത് ഇതുവരെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ആകെ 5 പേർക്കേ ഇത് വന്നിട്ടുള്ളൂ. സ്മോൾ പോക്സിന് ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ ഇതിനു വേണ്ടി റീപർപ്പസ് ചെയ്യാം എന്നുള്ള ഒരു സജഷൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ആന്റി വൈറൽ മെഡിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ആർക്കും ഇത് ആവശ്യമായി വരാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷിയോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് സാധാരണ പാരസിറ്റമോളും ഐബുപ്രോഫൻ പോലുള്ള മരുന്നുകളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഐ വി ഫ്ലൂയിഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജനറൽ സപ്പോർട്ടീവ് കെയർ തന്നെ മാറുന്ന ഒരു രോഗമാണ്.
അപ്പൊ ഇതിൽ ഇത്തരത്തിലൊരു രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡോക്ടർ ആശുപത്രിയിൽ പോകേണ്ടതുണ്ടോ? എങ്ങനെയാണ് പൊതുവിലുള്ള നിർദ്ദേശം ഓസ്ട്രേലിയയിൽ?
ഇങ്ങനെ ഒരു നമ്മളിപ്പോ യാത്രയിൽ വന്നവരാണ്. ഇപ്പൊ യൂറോപ്പിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വരണമെന്നില്ല. നമ്മൾ ദുബായ് വഴിയോ മിഡിൽ ഈസ്റ്റ് വഴിയോ ഒക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ യൂറോപ്പിൽ നിന്ന് വന്നവർ നമ്മൾ അടുത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുമായിട്ട് നമ്മൾ 10-13 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത് വന്നവരാണെങ്കിൽ ആദ്യത്തെ 2-3 ആഴ്ചയിൽ ശക്തമായ പനിയും മേലുവേദനയൊക്കെ വരികയാണെങ്കിൽ ഏത് അസുഖം വന്നു കഴിഞ്ഞാലും ഉണ്ടാവേണ്ട ഒരു ജനറൽ പ്രിക്കോഷൻസ് ഉണ്ട്. അത് നമുക്ക് ഒരു പനി വരികയാണെങ്കിൽ നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് സ്വയം അനുഭവങ്ങളോട് പറയാം. പനി വരികയാണെങ്കിൽ നമ്മൾ ആൾക്കാർ കൂടിയിരിക്കുന്നത് പോകാതിരിക്കുക. പോകേണ്ട നിർബന്ധമാണെങ്കിൽ നമ്മളൊരു മാസ്ക് ഇടുക. ശരീരം നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ കുളിക്കുമ്പോഴും ഈ കുമ്പിളകൾ പോലെയോ വരുന്നുണ്ടോ നോക്കുക. റാഷസ് അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഹെൽത്ത് സർവീസിനെയോ ജി പിയോ വിളിച്ച് പറയേണ്ടതാണ്. അവരതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് ടെസ്റ്റുകളുണ്ട്. ഈ ദ്രാവകം പരിശോധിച്ച് എടുത്തിട്ടാണ് പരിശോധിക്കുന്നത്. ജി പിയുടെ അടുത്ത് പോകാൻ പാടില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ച് ചോദിച്ചിട്ട് പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ലോക്കൽ സ്റ്റേറ്റ് ഹെൽത്തിന്റെ അവർ വന്നിട്ടായിരിക്കും മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളൂ.
വളരെ നന്ദി ഡോക്ടർ ഷഹീർ അഹമ്മദ്, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു വെരി മച്ച് ഡെലീസ് ഫോർ ഇൻവോൾവ് മീ ഇൻ ദിസ് ടോപ്പിക്.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ അഭിമുഖത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സംശയങ്ങളുള്ളവർ ഡോക്ടർമാരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്.